2024 സെപ്റ്റംബർ 1 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3-ാം പേജിൽ നിന്നും വായിക്കുന്നത് രാഹുൽ. റീജന്റ് കാലത്തിന്റെ അസ്തമയം. അനിൽകുമാർ കൊട്ടിയം എഴുതുന്നു. കഴിഞ്ഞ ലക്കത്തിൽ നിന്ന് തുടർച്ച. ഗ്രാമസ്വരാജ്യം, അധികാര വികേന്ദ്രീകരണവും ഒക്കെ സ്വപ്നങ്ങൾ മാത്രമായിരുന്ന കാലത്താണ് 1925 ആഗസ്റ്റ് 13 ഗ്രാമപഞ്ചായത്ത് നിയമത്തിൽ റീജന്റ് മഹാറാണി ഒപ്പുവെക്കുന്നത്. ശുചിത്വം, കൃഷി, കുടിൽ വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങി പല ചുമതലകളും പഞ്ചായത്തുകൾക്ക് ഭാഗികമായെങ്കിലും കൈമാറി. വോട്ടവകാശത്തിന് പരിഷ്കൃത രാജ്യങ്ങളിൽ പോലും ഭൂസ്വത്ത് മാനദണ്ഡമായിരുന്ന കാലം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ എല്ലാവർക്കും വോട്ടവകാശം നൽകിക്കൊണ്ട് സേതുലക്ഷ്മിബായി ചരിത്രം രചിച്ചു. ഗ്രാമഭരണത്തിൽ സമ്പൂർണ്ണ ജനപങ്കാളിത്തം ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ ഭരണാധികാരി എന്ന കീർത്തി സ്വന്തമാക്കുകയും ചെയ്തു. 1924 സേതുലക്ഷ്മിബായി അധികാരമേറ്റ് അധികം കഴിയും മുമ്പായിരുന്നു കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം. തിരുവിതാംകൂറിന്റെ പലഭാഗങ്ങളെയും പേമാരി നക്കിത്തുടച്ചു. ദുരിതങ്ങളെ സമർത്ഥമായി നേരിട്ടുകൊണ്ട് റീജന്റ് കാലത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അവർ ഭരണ മികവിന് പ്രശംസ നേടി. അക്കാലത്ത് തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസി സംസ്ഥാനങ്ങൾക്ക് ഒരു സംയുക്ത കരാറിലൂടെ സാധ്യമാക്കിയ വികസനമാണ് ഇന്നത്തെ കൊച്ചി തുറമുഖത്തിന്റെ വളർച്ചയിലെ നാഴികക്കല്ല്. 1931 പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടപ്പാക്കിയെങ്കിലും പ്രവർത്തനം ആരംഭിച്ചത് 1932 ശ്രീചിത്തിര തിരുനാളിന്റെ കാലത്താണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചതും സേതുലക്ഷ്മിബായിയാണ്. വിമർശനങ്ങളും വിവാദങ്ങളും. വിമർശനങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും കൊട്ടാരം ഉപചാപങ്ങളിൽ നിന്നും മുക്തമായിരുന്നില്ല റീജന്റ് ഭരണകാലം. 1926 പ്രസ് റെഗുലേഷൻ ആക്ട് സേതുലക്ഷ്മിയുടെ പുരോഗമനവാദി എന്ന പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. രാജകുടുംബത്തിനെതിരായ വിമർശനങ്ങൾക്ക് കർശനമായി നിരോധിച്ചത് ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങൾ പത്രങ്ങൾക്കുമേൽ ചുമത്തപ്പെട്ടു. മഹാറാണിയുടെ ജീവിത പങ്കാളിയായ രാമവർമ്മ വലിയകോയിത്തമ്പുരാൻ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതായി വിമർശനമുയരുകയും പത്രങ്ങൾ അത് വിവാദമാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പത്രങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് ആരോപണമുയർന്നു. ഭരണകാര്യങ്ങളിൽ എക്കാലവും വലിയ സ്വാധീനമുള്ളവരായിരുന്നു തിരുവിതാംകൂറിലെ സവർണ വിഭാഗങ്ങളിലെ ചില യാഥാസ്ഥിതിക ഗ്രൂപ്പുകൾ. റീജന്റ് ഭരണകാലത്തെ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങൾ ഇത്തരക്കാരെ അസ്വസ്ഥമാക്കിയിരുന്നു. റീജന്റിനും കുടുംബത്തിനും എതിരായ ഇവരുടെ പ്രചരണങ്ങൾക്ക് ചില പത്രങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നൽകിയെന്നതും നിയന്ത്രണങ്ങൾക്ക് കാരണമായി. ടി കെ മാധവന്റെയും ഇ വി കൃഷ്ണപിള്ളയുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളുമുണ്ടായി. റീജന്റായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ യുവരാജാവ് ചിത്തിര തിരുനാളിന്റെ മാതാവ് സേതു പാർവതിബായിയുടെ നേതൃത്വത്തിൽ മഹാറാണിക്കെതിരായ ഉപജാപങ്ങളും തുടങ്ങിയിരുന്നു. 7 വർഷം നീണ്ട റീജന്റ് ഭരണത്തിന് 1931 നവംബർ 6 കൊടിയിറങ്ങി. പ്രായപൂർത്തിയായ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ മഹാരാജാവിന്റെ സിംഹാസനത്തിൽ അവരോധിതനായി. റീജൻസി കാലത്തിലുടനീളം പുലർത്തപ്പെട്ട അന്തസ്സും കുലീനതയും കൈവിടാതെ സുഗമമായ അധികാര കൈമാറ്റത്തിനാണ് സേതുലക്ഷ്മിബായി വഴിയൊരുക്കിയത്. എന്നാൽ പടിയിറങ്ങുന്ന ഭരണാധികാരി എന്ന നിലയിലുള്ള ഉചിതമായ വിടവാങ്ങലല്ല സേതുലക്ഷ്മിബായിക്ക് ലഭിച്ചത്. അർഹിക്കുന്ന ആദരവും ആചാരമര്യാദകളും നിഷേധിക്കപ്പെട്ടു. അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കുന്നതിന് രാജഭരണകൂടവുമായും ഇന്ത്യാ ഗവൺമെന്റുമായും നിരന്തരം കത്തിടപാടുകൾ നടത്തേണ്ടി വന്നു. സ്വകാര്യ സ്വത്തുവകകൾ പോലും കൈയൊഴിയേണ്ടി വന്നു. പ്രതാപങ്ങളുടെ കൊടിയിറക്കം. മഹാറാണി വിശ്രമ ജീവിതം നയിച്ചിരുന്ന സെയ്തൽ മണ്ടിൽ കൊട്ടാരത്തിലെ പരിചാരകർ 1956 തൊഴിലാളി യൂണിയൻ രൂപീകരിച്ച് തൊഴിൽ സമരം തുടങ്ങി. നിരാഹാര സമരവും തനിക്കെതിരായ മുദ്രാവാക്യം വിളികളും കൊട്ടാരത്തിന്റെ മേൽക്കൂരയിൽ ഉയർന്നിരുന്ന തിരുവിതാംകൂറിന്റെ പതാക അഴിച്ചുമാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി കെട്ടിയതും വീട്ടു സാധനങ്ങൾ പോലും കിട്ടാതായതും അവരെ മാനസികമായി തളർത്തി. ഇതിനിടെയുണ്ടായ ഹൃദയാഘാതം ആരോഗ്യസ്ഥിതിയും മോശമാക്കി. ഇതോടെ കേരളം വിട്ടുപോകാൻ തന്നെ അവർ തീരുമാനിച്ചു. 1956 ഒക്ടോബറിൽ രാജകീയ പരിഭാഷങ്ങളെല്ലാം അഴിച്ചുവെച്ച് സേതുലക്ഷ്മിബായി തിരുവനന്തപുരത്തോട് യാത്ര പറഞ്ഞു. പ്രധാന മാസങ്ങൾ ഇളയ മകൾ ഇന്ദിരയ്ക്കൊപ്പം കഴിഞ്ഞ ശേഷം ബാംഗ്ലൂരിൽ വെച്ച് തന്നെ സേതുലക്ഷ്മിബായി അന്തരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ നാട്ടുരാജ്യങ്ങളിലൊന്നിനെ 7 വർഷം അടക്കി ഭരിച്ച മഹാറാണി സേതുലക്ഷ്മിബായിയുടെ അന്ത്യവിശ്രമത്തിന് ചിതയൊരുക്കിയത് സ്വന്തം നാടിന് പുറത്ത് ബാംഗ്ലൂരിലെ വിൽസൺ ഗാർഡൻ വൈദ്യുതി ശ്മശാനത്തിൽ.